പ്രവാസികളായ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണപ്പാട്ടുകൾ നാടിൻ്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുവാൻ ഏറ്റവും നല്ല മാർഗമാണല്ലോ. കുട്ടിക്കാലം മുതൽ നാട്ടിലെ വയലുകളിലും പൂന്തോട്ടങ്ങളിലും കൂട്ടുകാർക്കൊപ്പം കളിച്ചു വളർന്ന ഓർമ്മകൾ, പ്രത്യേകിച്ച് ചെറുപ്പകാലത്തെ നല്ല ഓർമ്മകൾ ഓണപ്പാട്ടുകളിലൂടെ നമ്മളിലേക്ക് വരുന്നു. ഓസ്ട്രേലിയയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള മലയാളികൾ ഇതിനകം നിരവധി ഓണപ്പരിപാടികളിൽ പങ്കെടുത്തു കഴിഞ്ഞു, ഒട്ടേറെ ഓണപ്പാട്ടുകളും കേട്ടു. സംഗീത മേഖലയിൽ അടുത്തു പ്രവർത്തിക്കുന്നവരും സംഗീതം പഠിപ്പിക്കുന്നവരും അഭ്യസിക്കുന്നവരുമായ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിലുള്ള കുറച്ച് പേരോട് ഓണപ്പാട്ടുകളുടെ പ്രസക്തിയെക്കുറിച്ചും ഓസ്ട്രേലിയയിലായിരിക്കുമ്പോഴുള്ള പ്രാധാന്യത്തെക്കുറിച്ചും SBS മലയാളം സംസാരിക്കുകയാണ്. സംഗീതത്തോടെ ഏറെ താല്പര്യമുള്ള, സംഗീത മേഖലയുമായി അടുത്തിടപഴകുന്ന സിഡ്നിയിലുള്ള രാമൻ കൃഷ്ണയ്യർ ഓണപ്പാട്ടുകളുടെ പ്രസക്തിയെക്കുറിച്ച് പറയുന്നു.
ഓണത്തിന്റെ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു ഫെസ്റ്റിവ് സീസൺ ആയതുകൊണ്ട് ആ ഓണത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ളതും സന്തോഷം ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് പാട്ടുകളാണ്. ഫോർ എക്സാമ്പിൾ മഹാബലിയുടെ വരവിനെ കുറിച്ച് മാവേലി നാടു വാണിയിലെങ്കിലും ആ പാട്ട് എല്ലാ കൈകുട്ടികളിലും ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ വേറൊരു ഇത് പറയുകയാണെങ്കിൽ തിരുവോണ പുലരിതൻ തിരുവിൽ കാഴ്ച വയ്ക്കാൻ അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? അത് തിരുവോണം എന്ന പിക്ചറിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി MK അർജുൻ ട്യൂൺ സെറ്റ് ചെയ്ത ഒരു പാട്ടാണ്. ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പാട്ടാണ് ഓണക്കാലത്ത് ഈ പാട്ട്. ശരിക്കും നോക്കിയാൽ അത് ഒരു നോർത്ത് ഇന്ത്യൻ രാഗാണ്, ജോഗ് എന്ന് പറഞ്ഞ ഒരു രാഗാണ്. ആ രാഗം സാധാരണ നമ്മൾ പണ്ട് ഉപയോഗിക്കാറില്ല. ആദ്യമൊക്കെ ഓണപ്പാട്ടുകളെന്ന് പറഞ്ഞ പദ്യ രീതിയാണ്, അല്ലാണ്ട് അത് സംഗീതത്തിന്റെ ഒരു ആ ടൈപ്പല്ല. ഒരു പദ്യം ചെല്ലുന്ന പോലെ അങ്ങനെ ചെല്ലുന്നത്. അപ്പോ മാവേലി നാടു വാണിയിലും കാര്യം പറഞ്ഞാൽ അതിൽ പർട്ടിക്കുലർ രാഗമൊന്നുമില്ല, അത് ഒരു പദ്യ രീതിയിൽ ഇങ്ങനെ പറയുന്നതാണ്. പക്ഷെ അത് പുരോഗമിച്ച് അതിപ്പോ സകല രാഗങ്ങളും ഉൾക്കൊള്ളുന്ന, ഫോർ എക്സാമ്പിൾ ഈ ഫെസ്റ്റിവൽ രാഗം എന്ന് പറയുകയാണെന്ന് പറഞ്ഞാൽ ഭൈരവി, ബഹാഗ്, ഹമീർ കല്യാണി, ഹംസധ്വനി, ഈ രാഗങ്ങളൊക്കെ വളരെ മെലോഡിയസ് ആണ്. ഉത്രാടപ്പൂനിലാവേവ ശ്രീകുമാരൻ തമ്പി, രവീന്ദ്രൻ മാഷും യേശുദാസും ഉള്ള ടീമാണ്. പിന്നെ ഒരു പാട്ട് പറയാണ്, ഓണപ്പൂവേ പൂവേ ഓണപ്പൂവേ, ഈ ഗാനം മറക്കുമോ എന്ന സിനിമത്തിന് വേണ്ടി ONV എഴുതിയത്, സലിൽ ചൗധരി കമ്പോസ് ചെയ്ത്. അതാ ഇങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഒരു കോമൺ ഫാക്ടർ എന്താന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് ആ ട്യൂൺസ്. അതുപോലെ തന്നെ എഴുതിയ വരികള് സോ ബ്യൂട്ടിഫുൾ, അത് കേൾക്കാൻ തന്നെ അതാണ് നമ്മുടെ ഈ മലയാളികൾക്ക് നമ്മുടെ ഈ ഓണ സമയത്തുള്ള ഒരു വലിയൊരു സംഗീതത്തോടുള്ള ഒരു ഇഷ്ടം ഇതുകൊണ്ടാണ്. അത് വേഗം ഇഷ്ടം. പിന്നെ യേശുദാസ് പാടുമ്പോ അതില് പിന്നെ ചോദിക്കാനില്ല. ഓണപ്പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ
മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ
ഇനി പെർത്തിലുള്ള മീര പ്രശാന്താണ് ഓണപ്പാട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നത്.
മിക്ക ഓണപ്പാട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൃദ്ധിയുടെ ഒക്കെ ഒരു ഒരു ഇതാണല്ലോ. അപ്പൊ നമുക്ക് ഓണപ്പാട്ട് കേൾക്കുമ്പോൾ ഊഞ്ഞാലാട്ടം, അല്ലെങ്കിൽ ഏത് ഓണപ്പാട്ടിലും ഈ പറഞ്ഞ പോലെ പൂക്കളം, അല്ലെങ്കിൽ ഊഞ്ഞാലാട്ടം, അല്ലെങ്കിൽ അത്തച്ചമയം, പുലിക്കളി, അങ്ങനെയുള്ള പല വാക്കുകളും ഈ ഓണപ്പാട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മള് നമ്മുടെ നാടിനെ പറ്റി, നമ്മള് ചെറുപ്പത്തില് കളിച്ചു വളർന്ന നമ്മുടെ വീട് എല്ലാം നമുക്ക് മനസ്സിലേക്ക് ഓടി ഓടി വരുന്ന ഒരു ഇതാണ്. സിനിമയിലാണെങ്കിൽ അല്ലെങ്കിൽ ഓണപ്പാട്ടുകൾ തന്നെ, വേറെ ആൽബം സോങ്സ് അങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പൊ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ പെട്ടെന്ന് എനിക്ക് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നതെന്ന് പറയുമ്പോ ഞാൻ രണ്ട് ലൈൻ പാടാം. ഉത്രാട പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തി വാടിയ പൂവനിയിൽ, ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാട പൂനിലാവേ വാ. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തിരുവോണപ്പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ, അത് വളരെ നല്ല പാട്ടാണ്. പിന്നെ ഓണക്കോടി ഉടുത്തു മാനം മേഘക്കസവായി, അങ്ങനെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. തിരുവോണപ്പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ മണിമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനിയേഴുന്നള്ളും സമയമായി, ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി, ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഈ പാട്ടും വളരെ നല്ല പാട്ടാണ്. പിന്നെ എം ജി ശ്രീകുമാർ, ചിത്ര ചേച്ചി, ദാസേട്ടൻ ഇവരുടെയൊക്കെ സൗണ്ടുകളിലാണല്ലോ നമ്മൾ കൂടുതൽ ഓണപ്പാട്ടുകൾ കേൾക്കുന്നത്. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു കേൾക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്.
പിന്നെ ഇവിടെ നമ്മളിപ്പോ ഓസ്ട്രേലിയയിൽ താമസിക്കുമ്പോ നാട്ടില് പാട്ടുകൾ, പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്നതിന്റെ പ്രസക്തി എത്ര മാത്രമാണ്?
ഓ, അത് ഒരുപാട് മാറ്റം. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തില് ഇതുപോലെ ഓണം, വിഷു ഇങ്ങനെയൊക്കെ വരുമ്പോ, പ്രത്യേകിച്ച് ഓണപ്പാട്ടുകള്, ഓണ സന്ദേശം ഇതൊക്കെ കേൾക്കുമ്പോ ശരിക്കും നമ്മള് നാട്ടിലാണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവും. എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതൽ നാട്ടിലേക്കാളും കൂടുതൽ പ്രവാസികളാണ് ഇവിടെ ഓണം ആഘോഷിക്കുന്നത്. ഇപ്പൊ നമ്മള് പെർത്തില് ഇപ്പൊ 4 ഓണം ഓൾറെഡി 4 എന്ന് ആഘോഷിച്ചു കഴിഞ്ഞു, പല അസോസിയേഷന്റെയും അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് നാട്ടിൽ വിളിക്കുമ്പോ പോലും ഇത്രയും അവിടെ ആഘോഷിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു.
കുട്ടികൾക്ക് കേരളത്തിലെ സംസ്കാരം പകർന്നു നൽകാൻ ഏറ്റവും നല്ല മാർഗം പാട്ടുകൾ തന്നെയാണല്ലോ. മെൽബണിലെ സംഗീതാധ്യാപികയായ സുധാ ശ്രീകുമാർ.
ഓണപ്പാട്ടുകൾ എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഓണപ്പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഉത്സവത്തിന്റെ പ്രതീതി ഉണ്ടാക്കും, പിന്നെ മനസ്സിന് നമുക്ക് സന്തോഷം തോന്നുകയും ചെയ്യും. അപ്പം എനിക്ക് ഓണപ്പാട്ടുകൾ കേൾക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരാറ്. നമ്മളെ കൂട്ടുകാരുമൊത്ത് പൂവരിക്കാൻ പോകുന്നതും വള്ളംകളി കാണാൻ പോകുന്നതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം ഇപ്പോഴത്തെ തലമുറയ്ക്ക് എനിക്ക് തോന്നും ഓണപ്പാട്ടുകളിലൂടെ നമ്മുടെ സംസ്കാരവും അതിന്റെ മൂല്യങ്ങളും എല്ലാം അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ കൾച്ചർ എന്താണ്, അതിനെപ്പറ്റി എല്ലാം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തിരുവോണപ്പുലരി എന്ന് പറഞ്ഞ, പുലരിതൻ എന്ന് പറഞ്ഞ പണ്ടുള്ള ഒരു ഫിലിം സോങ് ആണ് അത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. കാര്യം അതിൽ നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓണം ആയി എന്നൊരു തോന്നൽ, നമുക്ക് ഒരു ഓണത്തിന്റെ ഒരു ഓണം എത്തിന്റെ ഇന്ന് നമുക്ക് ഓണമാണ് എന്നുള്ള ഒരു തോന്നൽ തന്നെ ഒരു ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക്. അതിന്റെ രാഗം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രാഗമാണ്, ആരഭി എന്ന് പറഞ്ഞ രാഗമാണ്. ഒന്ന് രണ്ട് പാട്ട് പറഞ്ഞ പൂവിളി പൂവിളി, അതും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഓണം പ്രതീതി ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. പിന്നെ ഉത്രാടപ്പൂ നിലാവേ, അങ്ങനെയുള്ള പാട്ടുകളെല്ലാം. പിന്നെ വേറൊരു പാട്ട് മാവേലി നാടുവ, അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ പണ്ട് കേട്ടിട്ടുള്ള കഥകളെല്ലാം തന്നെയാണ് ആ പാട്ടിൽ തന്നെ പറയുന്നത്.
തിരുവോണപ്പൂലരി തൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുവേണിയെഴുന്നള്ളും സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി.
കുട്ടികളാണല്ലോ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. പെർത്തിലുള്ള മീനാക്ഷി രാജീവ്.
ഇപ്പോ അടുത്തായിട്ടൊരു ജേക്കബിന്റെ സ്വർഗരാജ്യത്ത് ഒരു പാട്ടുണ്ട്, തിരുവാവണി രാവെന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. അതെന്ന് വെച്ചാ ദുബായിൽ നടക്കുന്ന ഒരു ഫാമിലി ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ ഒക്കെ നടത്താറുണ്ട് ഫാമിലി ആയിട്ട്. ഞാനും പാട്ട് ദുബായിലായിരുന്നു, അതുകൊണ്ട് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പാട്ട് നാടിനെ കുറച്ചൊക്കെ ഓർക്കുന്നുണ്ട്. എന്റെ അമ്മൂമ്മ അവിടെ സദ്യ ഉണ്ടാക്കാറുണ്ട്, നമ്മുടെ കസിൻസ് ഒക്കെ വരാറുണ്ട്, ഓണത്തുമ്പികൾ വരാറുണ്ട്. നമ്മൾ എപ്പോഴും തുമ്പിയെ പിടിക്കാൻ പോവും. ഞാനൊരു രണ്ടു വരി പാടാം. തിരുവാവണിരാവ് മനസാക നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേളി തമ്പ്രാന്റെ വരവായാൽ
മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.
ഇനി മെൽബണിൽ സംഗീതം അഭ്യസിക്കുന്ന മേഘ സുജാറാണി.
പാട്ടേക്കും സന്തോഷം തോന്നും, ഫാമിലി ഓർമ്മ വരും, കൂട്ടം കൂട്ടമായി സദ്യ കഴിക്കുന്നത് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്.
മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം,
ഒട്ടേറെ പുതിയ പാട്ടുകൾ പ്രത്യേകിച്ച് ഓണപ്പാട്ടുകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും മിക്കവർക്കും തന്നെ പഴയകാലത്തെ ഓണപ്പാട്ടുകളോടാണ് താല്പര്യം. ഇന്ന് സംസാരിച്ചവരിൽ ഭൂരിഭാഗം പേരും അതേ താല്പര്യമുള്ളവരാണ്.
അന്നത്തെ പാട്ടിന്റെ മാധുര്യവും അതിന്റെ ലിറിക്കൽ ബ്യൂട്ടിയും അതിന്റെ കോമ്പോസിഷൻ ഭംഗിയും ഇപ്പോഴത്തേൽ അത്രത്തോളം ഇല്ല. ഇപ്പൊ യേശുദാസ് തന്നെ മാറിക്കഴിഞ്ഞു, പാടുന്ന രീതി അദ്ദേഹം മാറ്റിക്കഴിഞ്ഞു കുറച്ച്. അത് തെറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ പണ്ടത്തെ അതിൽ തന്നെ 50 കൊല്ലം മുമ്പ് പാടിയിരുന്ന അതേ സ്റ്റൈലിൽ ഇപ്പൊ പാടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ആ ടൈപ്പ് ഓഫ് സോങ്സ് ഇഷ്ടമല്ല. അവർക്ക് ഫാസ്റ്റ് ആയിരിക്കണം, ഏത് പാട്ട് കേട്ടാലും അത് ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർ ആലോചിക്കുക. അപ്പൊ അങ്ങനെ പാടിയില്ലെങ്കിൽ അവർക്ക് മാർക്കറ്റില്ല. അപ്പൊ അവരത് ചെയ്യേണ്ടി വരുന്നു. ശ്രീകുമാരൻ തമ്പിയോ വൈരാറോ പോലെ ലിറിക്സ് എഴുതുന്ന ആൾക്കാർ ഇപ്പൊ ഇല്ല. ഇപ്പൊ അതെല്ലാം വളരെ ചീപ്പ് ലിറിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റ് ഓൾമോസ്റ്റ് ഡൗൺ.
പുതിയ ഓണപ്പാട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് ആക്കി ഇപ്പം എല്ലാം. പണ്ട് എനിക്ക് തോന്നുന്ന ആ ഒരു ഭാവം ഉൾക്കൊണ്ട് ഭയങ്കര ഇപ്പോഴത്തെ ഓണപ്പാട്ടിന് അത് കുറവാണെന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പണ്ടുണ്ടായിരുന്ന പാട്ടുകൾ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. കാരണം അത് അത്രയ്ക്ക് അത് നമ്മളെ നമുക്കതിന് അതിനോടൊരു ഇത് ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള കമ്പോസിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പോ ഈ പറഞ്ഞാൽ ഒരുപാട് ആൽബം സോങ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഒരു പെട്ടെന്ന് നമ്മുടെ ആരുടെയും മനസ്സിൽ അത് നിൽക്കുന്നില്ല. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഈ പറഞ്ഞ പോലെ ലിറിക്സ് ആവാം അല്ലെങ്കിൽ കമ്പോസ് ചെയ്ത ആ ഒരു സ്റ്റൈലാവാം, എനിക്ക് അങ്ങനെ തോന്നുന്നു. പണ്ടത്തെ ഓണപ്പാട്ടുകളാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നുന്നത് ഇപ്പോഴത്തേനെക്കാട്ടിലും.
വ്യത്യാസം പണ്ട് കാലങ്ങളിലെ പാട്ടുകളാണ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പെട്ടെന്ന് ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന പാട്ടുകളാണ് പണ്ട് കാലത്തെ പാട്ടുകൾ. ഇപ്പോ എന്ന് പറയുമ്പോ കുറച്ചും കൂടെ ആൾക്കാരുടെ ഇൻട്രസ്റ്റുകൾ മാറി, കുട്ടികളുടെ ഇൻട്രസ്റ്റ് മാറി, അപ്പം കുറച്ച് സ്പീഡായിട്ടുള്ള പാട്ടുകൾ അങ്ങനത്തെയൊക്കെ പാട്ടുകളാണ് ഇപ്പം ഉണ്ടാവുന്നത്. അത് അത്രയും മനസ്സിൽ തങ്ങി നിൽക്കാനെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ടത്തെ പാട്ടുകൾ അനുസരിച്ച്.
മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 പുത്രാ.